إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار، وكل ضلالة في النار. سهودر انجلي الله عند مهتا نعمتان أون سلكر منجل شيئان صالحا يعملقل ورد بكان شل برتيغ سمينجل نموك നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്നത്. അല്ലാഹു അജ്ജ വജല്ല അവന്റെ കിതാബിലൂടെ നമ്മോട് പറഞ്ഞു, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ. വറബ്ബുക യഖ്ലുഖു മാ യശാഉ, നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. വയഖ്താർ, എന്നിട്ട് അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. മാ കാന ലഹുമുൽ ഖിയറ, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിക്കുകയും അവരിൽ നിന്ന് നബിമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു, അവരിൽ നിന്ന് റസൂലുകളെ തിരഞ്ഞെടുത്തു, അവരിൽ നിന്ന് ഏറെ പ്രത്യേകതയുള്ള ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്ന അഞ്ച് നബിമാരെ തിരഞ്ഞെടുത്തു. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ നമ്മുടെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ ഇബ്രാഹിം, പിന്നെ മൂസ, പിന്നെ നൂഹ് നബിയും ഈസാ നബിയും عليهم الصلاة والسلام. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുന്നു. അവൻ സൃഷ്ടിച്ച കാലത്തിൽ നിന്ന് അവൻ ചില പ്രത്യേക സമയങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. റമദാൻ മാസം പോലെ, പവിത്രമാക്കപ്പെട്ട നാലു മാസങ്ങൾ പോലെ, ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ നാലു മാസങ്ങൾ. സ്ഥലങ്ങളിൽ നിന്ന് അവൻ പ്രത്യേകമായ ചില സ്ഥലങ്ങൾ അവൻ തിരഞ്ഞെടുത്തു. മക്കയും മദീനയും പോലെ മസ്ജിദുകളിൽ മൂന്ന് പ്രത്യേകതയുള്ള മൂന്ന് മസ്ജിദുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ തലാസതി മസാജിദ്, മസ്ജിദി ഹാദ വൽ മസ്ജിദ് അൽ മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദ വൽ മസ്ജിദുൽ അഖ്സാ. മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ദൂരയാത്ര പാടില്ല. ഒന്ന് മക്കയിലെ അൽ മസ്ജിദുൽ ഹറാം, പിന്നെ മസ്ജിദി ഹാദ എന്റെ ഈ മസ്ജിദ് അഥവാ മസ്ജിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നാമത്തത് അൽ മസ്ജിദുൽ അഖ്സ ഫിലസ്തീനിലെ അൽ മസ്ജിദുൽ അഖ്സ. ഇത് മൂന്നും നബിമാരുടെ മസ്ജിദുകളാണ്, അള്ളാഹുവിന്റെ നബിമാർ പണിതുയർത്തിയ മസ്ജിദുകളാണ്. ഇതല്ലാതെ പുണ്യം ഉദ്ദേശിച്ച് മറ്റെവിടേക്കും ദൂരയാത്ര പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ജനങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ബാത്തിലായ ഒരു കാര്യം, ദർഗകളിലേക്കും അതുപോലെ അവിടെ നടക്കുന്ന ഉറൂസുകൾക്കും വേണ്ടി ജനങ്ങൾ ദീർഘയാത്ര ചെയ്യുന്നു. അവിടെ നടക്കുന്ന ശിർക്കിനും ബിദഅത്തിനും പുറമെ ഇങ്ങനെ ഒരു തെറ്റുകൂടി അതിലുണ്ട്, പുണ്യം പ്രതീക്ഷിച്ച ആളുകൾ ദൂരയാത്ര ചെയ്യുക എന്നത്. അള്ളാഹുവാണ് ഏത് സമയത്തിനും പ്രത്യേകത നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് പ്രത്യേകതയുണ്ടെന്ന് അവന്റെ റസൂലുകളിലൂടെ പഠിപ്പിച്ചതിനേ പ്രത്യേകതയുള്ളൂ. അതാണ് റബ്ബ് പറയുന്നത്, നിന്റെ റബ്ബ് സൃഷ്ടി അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യും. മാ കാന ലഹുമുൽ ഖിയറ, അവർക്ക് തെരഞ്ഞെടുക്കാൻ അവസരമില്ല. അള്ളാഹുവാണ് ഇന്നതിൽ ഇങ്ങനെ പുണ്യം കൂടുതലുണ്ട് എന്ന് നമുക്ക് അവന്റെ നബിമാരിലൂടെ പഠിപ്പിച്ചു തന്നത്. നമുക്ക് അതിൽ സ്വന്തമായി തീരുമാനമെടുക്കാനോ പ്രത്യേക സ്ഥലത്തിനോ സമയത്തിനോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് നമ്മുടെ വക പറയാനോ ഒരിക്കലും നമുക്ക് ആർക്കും അവകാശമില്ല, അള്ളാഹുവിന്റെ ഒരു പടപ്പിനും അവകാശമില്ല, അവന്റെ വഹീനാൽ സംസാരിക്കുന്ന അവന്റെ റസൂലുകൾക്കല്ലാതെ. സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹു പ്രത്യേകത നൽകിയ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജയിലെ പ്രത്യേകമാക്കപ്പെട്ട ദിവസങ്ങൾ, ദുൽഹിജ്ജ മാസം, അത് അള്ളാഹു ഹറാമാക്കിയ, പവിത്രമാക്കിയ, യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളിലൊന്നാണ് ആ മാസം. അതിനെക്കുറിച്ചാണ് അള്ളാഹു, അതിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ചാണ് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത്, വൽ ഫജ്ർ വലയാലിൻ അശർ. വൽ ഫജ്രി വലയാലിൻ അശർ, ഫജ്ർ തന്നെ സത്യം, പുലരി തന്നെ സത്യം, 10 ദിവസങ്ങൾ തന്നെ സത്യം. അവിടെ അള്ളാഹു ഉദ്ദേശിച്ച 10 ദിവസങ്ങൾ എന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും നമുക്ക് ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണവ. റമദാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതെങ്കിൽ, പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൽ അമലു ഫീ അയ്യാമിൻ അഫ്ളു മിൻഹാ ഫീ ഹാദിഹി, ഈ 10 ദിവസങ്ങളെക്കാൾ മറ്റൊരു സമയത്തും അമലുകൾക്ക് ശ്രേഷ്ഠതയില്ല, ഇതുപോലെ ശ്രേഷ്ഠത വേറെ ഒരു സമയത്ത് ചെയ്താലും സൽപ്രവർത്തനങ്ങൾക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ നല്ല സമയത്തേക്ക് വേണ്ടി ഒരുങ്ങുക. നമ്മൾ ചെയ്യുന്ന സാലിഹായ അമലുകളല്ലാതെ ഒന്നും പരലോകത്ത് നമുക്ക് കൂട്ടിയുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലുമെല്ലാം ഒരുവന് അവന്റെ അമലല്ലാതെ കാണാൻ കഴിയില്ല. മുന്നോട്ട് നോക്കിയാൽ അവൻ കാണുക നരകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി, മുന്നോട്ട് നോക്കിയാൽ നരകമേ കാണുകയുള്ളൂ, അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് നീ നിന്നെ കാത്തുകൊള്ളുക, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും, അത് ദാനം ചെയ്തിട്ടെങ്കിലും, ഔ ബികലിമത്തിൻ തയ്യിബ, അല്ലെങ്കിൽ അള്ളാഹുവിനു വേണ്ടി ഒരു നല്ല വാക്ക് നീ ജനങ്ങളോട് പറഞ്ഞിട്ടെങ്കിലും. നോക്കൂ, ഇങ്ങനെ സാലിഹായ അമലുകൾ നാം പരലോകത്ത് നമ്മുടെ മരണശേഷം ഖേദിക്കേണ്ടി വരും. നഷ്ടപ്പെടുത്തിയ അമലുകളെ കുറിച്ച് ഓർത്ത് ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. കുറച്ചുകൂടി നന്മ വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. പൊതുവെ എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു പ്രത്യേകത നൽകിയ ഈ ദിവസങ്ങളിൽ സൽപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ, പാപങ്ങൾ ഉപേക്ഷിക്കാൻ നാം നന്നായി ശ്രദ്ധിക്കുക. അള്ളാഹു ഹജ്ജിനെ കുറിച്ച് സൂചിപ്പിച്ച സൂറത്തുൽ ഹജ്ജിലെ ആയത്തുകളിൽ ഒന്നിൽ നമുക്ക് കാണാം, വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിം മഅലൂമാത്ത്, അവ അള്ളാഹു അവർക്ക് ഹജ്ജ് നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? വയദ്കുറു സ്മല്ലാഹ്, അവരല്ലാഹുവിന്റെ ഇസ്മ്, അള്ളാഹുവിനെ കുറിച്ച് അവർ സ്മരിക്കാൻ, അള്ളാഹുവിന്റെ പേരവർ ഉച്ചരിക്കാൻ, ഫീ അയ്യാമിം മഅലൂമാത്ത്, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ, അയ്യാമും മഅലൂമാത്ത് എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞത് അയ്യാമുൽ ആഷുർ, ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് സഹാബത്തിൽ ചിലർ നമുക്ക് പറഞ്ഞു തരുന്നു. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയും പ്രത്യേകതകൾ ഉള്ളത്, അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്, അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക. എന്നാൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള, അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു, തജ്തമിഉ ഫീഹി ഉമ്മഹാതുൽ ഇബാദാത്ത്, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന ദിവസങ്ങളാണിത്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, നിസ്കരിക്കുന്ന ആളുകളെല്ലാവരും ആ ദിവസങ്ങളിൽ നിസ്കരിക്കും, സകാത്ത് കൊടുക്കാൻ സമയമായ ആളുകൾ ആ സമയത്ത് സകാത്ത് കൊടുക്കും. സകാത്ത് റമദാനിൽ മാത്രമേ കൊടുത്തുകൂടൂ എന്നില്ല, ഒരു വർഷം തികയുന്നെങ്കിൽ നമുക്ക് സകാത്തിന്റെ നിസാബ് എത്തി, സകാത്ത് കൊടുക്കാനുള്ള പരിധി നമ്മുടെ സ്വത്തിലെത്തി, അത്രയും സ്വത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായി. ഒരു വർഷം തികയുമ്പോൾ വൈകാതെ സകാത്ത് കൊടുക്കേണ്ടതാണ്, റമദാൻ ആയാലും ശരി ഇല്ലെങ്കിലും ശരി. എന്നാൽ സഹോദരങ്ങളെ, ഈ സമയത്താണ് ഒരാൾക്ക് സകാത്തിന്റെ സമയം എത്തിയതെങ്കിൽ സകാത്ത് ആളുകൾ കൊടുക്കും, സദഖകൾ കൊടുക്കും. അതുപോലെ നോമ്പ്, ഈ മാസത്തിൽ ഈ ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പുകളുണ്ട്. അതുപോലെ ഹജ്ജ്, അതിന്റെ ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജ, ആ മാസത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഹജ്ജിന്റെ മാസമാണ്. ഇങ്ങനെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഇസ്ലാമിന്റെ അടയാളങ്ങളായ, ഇസ്ലാമിന്റെ സ്തംഭങ്ങളായ, ഇസ്ലാമിന്റെ റുഹ്നുകളായ ഈ അമലുകളെല്ലാം ഒരുമിച്ചു ചേരുന്ന മഹത്തായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാലിഹായ അമലുകൾ നാം വർദ്ധിപ്പിക്കുക. സൽപ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്തിയ സൽപ്രവർത്തനം സംശയമില്ല, അത് നിസ്കാരമാണ്. ഏതൊരാൾക്കും എവിടെ വെച്ചും നിർവഹിക്കാവുന്ന ഒരു ചെലവുമില്ലാത്ത, ഒരു വിഷമവുമില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺകുളിർമയായിരുന്ന, മുഅ്മിനുകൾക്കുള്ള ആശ്വാസമായ, അള്ളാഹുവും അവന്റെ അടിമയുമായുള്ള ബന്ധമായ നിസ്കാരം, അത് ധാരാളമായി നാം വർദ്ധിപ്പിക്കുക. മഅ്ദാനി ബിനു സൽഹ റഹിമഹുല്ലാ എന്ന താബിഈ പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അഖ്ബിർനി ബി അമലിൻ അഅ്മലുഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന, താങ്കൾ എനിക്ക് ഒരു അമൽ പഠിപ്പിച്ചു തന്നാലും, ഒരു പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു തന്നാലും, അള്ളാഹു എന്നെ സ്വർഗത്തിൽ അത് മുഖേന പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അമൽ. അപ്പോൾ അദ്ദേഹം മിണ്ടാതിരുന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഞാൻ മൂന്നാമതും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഅൽതു അദാലിക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ പഠിപ്പിച്ചു തന്നാലും. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബികസറത്തി സുജൂദ് അലൈക ബികസറത്തി സുജൂദ് അലൈക ബികസറത്തി സുജൂദി ലില്ലാഹ്, നീ അല്ലാഹുവിന് വേണ്ടി ധാരാളമായി സുജൂദ് ചെയ്യുക, അഥവാ അല്ലാഹുവിന് വേണ്ടി ധാരാളമായി നിസ്കരിക്കുക. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻക ബിഹാ ഖതിയഅ, അല്ലാഹുവിന് വേണ്ടി നീ ഓരോ സുജൂദ് ചെയ്യുമ്പോഴും അല്ലാഹു നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയുകയും അല്ലാഹു നിന്റെ ദറജകൾ, നിന്റെ സ്വർഗത്തിലെ പദവികൾ ഉയർത്തുകയും ചെയ്യും. ഈ താബിഈ പറയുന്നു, സൗബാനെ റളിയല്ലാഹു അൻഹു കണ്ട ശേഷം ഞാൻ മറ്റൊരു സഹാബിയായ അബുദർദായിനെ കണ്ടു റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും സൗബാൻ പറഞ്ഞ അതേ മറുപടി എന്നോട് പറയുകയുണ്ടായി. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ അദ്ദേഹം ഉദ്ധരിച്ച മഹത്തായ ഒരു ഹദീസാണ്. സഹോദരങ്ങളെ, ഏറ്റവും അഫ്ളായ അമൽ അത് നിസ്കാരമാണ്. ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്തായത് നീ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനേക്ക് നിന്നെ അടുപ്പിക്കാൻ ഇതിനോളം പോന്ന മറ്റൊരു അമലില്ല. അതുപോലെ സഹോദരങ്ങളെ, ഈ മഹത്തായ ദിവസങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയ മറ്റൊരു അമലാണ് നോമ്പെടുക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിലും നോമ്പെടുത്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിലും നോമ്പെടുത്തിരുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാൾ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. ആ അങ്ങനെ പ്രത്യേകമായി വന്നിട്ടുണ്ട്, പ്രത്യേകമായി നബി നോമ്പെടുത്തു എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, സാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയും ചെയ്തു. രണ്ടു നിലക്കും ദുൽഹിജ്ജയിൽ ആദ്യത്തെ 9 ദിവസങ്ങളിലും നമുക്ക് നോമ്പെടുക്കാവുന്നതാണ്. അതുപോലെ പ്രത്യേകമായി നോമ്പ് സുന്നത്തുണ്ട് ദുൽഹിജ്ജ 9-ന്, അഥവാ അറഫ ദിനത്തിൽ. അറഫയിൽ മുഅ്മിനുകൾ ഹജ്ജിന്റെ അമലുമായി ഒരുമിച്ച് ചേരും. അവർക്ക് യഥാർത്ഥത്തിൽ നോമ്പ് സുന്നത്തില്ല, അവർക്ക് നോമ്പെടുക്കാതിരിക്കലാണ് നല്ലത്. ഹജ്ജിന്റെ ഹജ്ജ് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അറഫാ ദിനത്തിൽ നോമ്പെടുക്കാതിരിക്കലാണ് സുന്ന അവർക്ക് മുസ്തഹബായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നോമ്പെടുത്തിട്ടില്ല, കാരണം നബി ഹജ്ജ് ചെയ്യവേ നോമ്പെടുത്തിട്ടില്ല. കാരണം നല്ല ഉന്മേഷത്തോടെയും ക്ഷീണമില്ലാതെയും ദുആവും ദിക്റുമെല്ലാം വർദ്ധിപ്പിക്കാൻ അവർക്ക് അതാണ് നല്ലത്. എന്നാൽ ഹജ്ജിന് പോകാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജിന് പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അറഫയിലെ നോമ്പ്, ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് ഏറെ ശ്രേഷ്ഠതയുള്ള നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ദിവസത്തെ അറഫ ദിനത്തിലെ അറഫ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയ, യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. ആഷൂറ നോമ്പിനെ കുറിച്ച് അഥവാ മുഹറം 10-ന്റെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനേക്കാൾ അധികമാണ് അറഫ നോമ്പിനെ കുറിച്ച് പറഞ്ഞത്. കാരണം ആഷൂറ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അത് മുഖേന അല്ലാഹു പൊറുക്കുമെന്നാണ്. എന്നാൽ അറഫ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുൻകഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും അമലുകൾ, പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ നമ്മെ ആവർത്തിച്ചു പഠിപ്പിച്ച കാര്യമാണ്, സൽപ്രവർത്തനങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടുന്ന പാപങ്ങൾ എന്നാൽ അത് ചെറുപാപങ്ങളാണ്. സൽപ്രവർത്തനങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടുന്ന പാപങ്ങൾ എന്നാൽ ഉദ്ദേശം ചെറിയ പാപങ്ങളാണ്. എന്നാൽ വൻപാപങ്ങൾ അത് അള്ളാഹു പുറത്തു തരാൻ നീ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് പ്രത്യേകം അത് പുറത്തു തരാൻ തേടുകയും തന്നെ വേണം. അതിന് പ്രത്യേകം തൗബയും ഇസ്തിഗ്ഫാറും തന്നെ വേണം, അതിൽ സംശയമില്ല. ചെറുപാപങ്ങൾ ഒന്നിനെയും നാം നിസാരമായി കാണാനും പാടില്ല. കാരണം ഫഇന്നഹു ലാ സഗീറത മഅൽ ഇസ്തിമ്രാർ വലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ. തുടരെ തുടരെ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്താൽ ഒരു ചെറിയ പാപവും ചെറുതല്ല. എന്നാൽ തൗബ ചെയ്താൽ, റബ്ബിലേക്ക് നീ ഖേദിച്ചു മടങ്ങിയാൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഒരു വൻ പാപവും വൻ പാപമല്ല. അള്ളാഹു അത് പൊറുത്തു തരും. അള്ളാഹു നമുക്കെല്ലാം നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ. അള്ളാഹുവിനോട് ധാരാളമായി നാം പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുക. പാപങ്ങളെ ഒന്നിനെയും നിസാരമാക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാകും മുഹഖിറാത്തിദ്ദുനൂബ്, പാപങ്ങളെ നിസാരവൽക്കരിക്കുന്നതിനെ നീ സൂക്ഷിക്കുക, പാപങ്ങളെ നിസാരമാക്കുന്നതിനെ നീ സൂക്ഷിക്കുക. നിസാരമാക്കി നിസാരമാക്കി അവസാനം പരലോകത്ത് നീ ചെല്ലുമ്പോൾ അത് വൻ പർവ്വതങ്ങൾ കണക്കെ നിന്റെ പാപങ്ങൾ നീ കാണേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങളിൽ നമുക്ക് ധാരാളമായി വർദ്ധിപ്പിക്കാവുന്ന പ്രത്യേകമായ അമലാണ് 10ഉം അതിനുശേഷമുള്ള 3 ദിവസങ്ങളിലും അള്ളാഹുവിനെ ധാരാളമായി തക്ബീർ ചെയ്യുക. തഹ്ലീൽ, തഹ്മീദ്, ഇതെല്ലാം തക്ബീർ, അത് ദുൽഹിജ്ജ തുടക്കം മുതൽ തന്നെ പ്രത്യേകമായി സുന്നത്തുണ്ട്. നമ്മുടെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ദുൽഹിജ്ജ 1 മുതൽ തന്നെ ധാരാളമായി തക്ബീറുകൾ ചൊല്ലിയിരുന്നു. എന്നാൽ ദുൽഹിജ്ജ 9ന്റെ അന്ന് സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 മഗ്രിബ് വരേക്കും അവർ പ്രത്യേകമായി ചൊല്ലിയിരുന്നു. ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷം അവർ ചൊല്ലിയതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ തഅലീഖായി ഉദ്ധരിച്ചത് കാണാം. അതുകൂടാതെ 1 മുതൽ തന്നെ എല്ലാ സമയങ്ങളിലും ചൊല്ലുക. ദുൽഹിജ്ജ 9ന്റെ അന്ന് ഫജ്ർ മുതൽ ദുൽഹിജ്ജ 13 മഗ്രിബ് വരെ പ്രത്യേകമായി ചൊല്ലുക, ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷമെല്ലാം. ഇങ്ങനെ സഹാബത്ത് റളിയല്ലാഹു അൻഹും ചെയ്തതായി ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളമായി നാം അത് വർദ്ധിപ്പിക്കുക. ഇമാം ബുഖാരി പറയുന്നു, വകാന ഉമർ റളിയല്ലാഹു അൻഹു യുകബ്ബിറു ഫീ ഖുബ്ബതിഹി ബിമിന ഫയസ്മഉഹു അഹ്ലുൽ മസ്ജിദ് ഫയുകബ്ബിറൂന വയുകബ്ബിറു അഹ്ലുൽ അസ്വാഖ് ഹത്താ തർതജ്ജ മിനൻ തക്ബീറാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിനയിലെ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് ഉച്ചത്തിൽ തക്ബീർ വിളിക്കുമായിരുന്നു. മസ്ജിദിലുള്ള ആളുകൾ അത് കേൾക്കുമാറ്. അങ്ങനെ അവരെല്ലാവരും മസൂഖിലുള്ള അങ്ങാടിയിലുള്ള ആളുകളും എല്ലാം ഉച്ചത്തിൽ തക്ബീർ വിളിക്കുമായിരുന്നു. അവരുടെ തക്ബീർ ധ്വനികളാൽ അവിടം പ്രകമ്പനം കൊള്ളുമാർ അവർ തക്ബീർ വിളിക്കുമായിരുന്നു. ഇബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, യുകബ്ബിറു ബിമീനാ തിൽക്കൽ അയ്യാം, ആ ദിവസങ്ങളിൽ മിനയിൽ വെച്ച് അദ്ദേഹം തക്ബീർ ചൊല്ലുമായിരുന്നു. വഖൽഫ സ്സലവാത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും, അഥവാ ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷവും, വാലാ ഫിറാശിഹി താൻ തന്റെ വിരിപ്പിലും, വഫി ബുസ്താത്തിഹി വമജ്ലിസിഹി തന്റെ കൂടാരത്തിലും തന്റെ ഇരിക്കുന്ന സദസ്സുകളിലുമെല്ലാം, വമംഷാഹു നടക്കുന്ന സമയത്തുമെല്ലാം, ആ ദിവസങ്ങളിലെല്ലാം അവർ തക്ബീറുകൾ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, നാം ഇങ്ങനെ സമയം പ്രത്യേകം നിശ്ചയിക്കാതെ മൊത്തത്തിൽ ചൊല്ലുന്ന തക്ബീറുകളായാലും, ദുൽഹിജ്ജ 9 മുതൽ പ്രത്യേക സമയത്ത് ചൊല്ലുന്ന തക്ബീറുകളായാലും ശരി, എല്ലാം നാം ഇങ്ങനെ എല്ലാ ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും മറ്റെല്ലാവരും ഒരേ താളത്തിലും ശബ്ദത്തിലും ചൊല്ലുകയുമല്ല. എല്ലാവരും ചൊല്ലുക. നമ്മുടെ തക്ബീർ മറ്റൊരാളുടേതിന് ഒരുപോലെ ആക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രമിക്കേണ്ടതില്ല. എന്നാൽ ഒരുപോലെ അല്ലാതാക്കാനും പ്രത്യേകം ശ്രമിക്കേണ്ടതില്ല. എല്ലാവരും ചൊല്ലുക, അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള മഹത്തായ അമലുകളിലൊന്നാണ് ഉദ്ഹിയത്ത്, അഥവാ അള്ളാഹുവിനു വേണ്ടി ബലിയറുക്കുക എന്ന മഹത്തായ കർമ്മം. അതിനുവേണ്ടി സഹോദരങ്ങളെ, നാം ഇപ്പോൾ തന്നെ തയ്യാറെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷാ അള്ളാഹ് അതിന് സാധിക്കുകയുള്ളൂ. നാം അതിനുവേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് സാമ്പത്തികമായും. അതുപോലെ അതിനുവേണ്ടി നാം എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ടോ അത് ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുസ്ലമൂൻ. ആരാണോ ഒരു നന്മ അത് ചെയ്തത്, ഫലഹു അശ്റു അംസാലിഹാ, അതിനവനുള്ള പ്രതിഫലം അതിന്റെ 10 ഇരട്ടിയാണ്, ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയാണ്. വമൻ ജാഅ ബിസ്സയ്യഅ, ആരാണോ ഒരു തിന്മ പ്രവർത്തിച്ചത്, ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, ആ ചെയ്തതിനല്ലാതെ അവന് ശിക്ഷ നൽകപ്പെടുകയില്ല. വഹും ലാ യുബ്ലമൂൻ, ഒരനീതിയും അവരോട് കാണിക്കപ്പെടുകയില്ല. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ വമ കാന മിനൽ മുശ്രിക്കീൻ. പറയൂ നബിയെ, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ, ഹനീഫായ ശിർക്കിൽ നിന്ന് പരിപൂർണമായി തൗഹീദിലേക്ക് അടുത്തിട്ടുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേരായ ശരിയായ മില്ലത്ത്, ആ മാർഗം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അവിടുന്ന് ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നില്ല. ഖുൽ ഇന്ന സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉബിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഖുൽ ഇന്ന സലാത്തി, പറയൂ നബിയെ, എന്റെ നിസ്കാരവും വനുസുഖി എന്റെ ബലികർമ്മവും, അവിടെയുള്ള ആരാധന കർമ്മങ്ങൾ എന്നതുകൊണ്ട് ആദ്യം ഉദ്ദേശിക്കപ്പെടുന്നത് ബലികർമ്മമാണ്. വമഹ്യായ വമമാതി, എന്റെ ജീവിതവും മരണവുമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നു. ലാ ശരീക ലഹ്, അവന് ഒരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ. അവനല്ലാതെ ഒരാൾക്ക് വേണ്ടിയും സുജൂദ് ചെയ്യുകയോ അറവ് നടത്തുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ. വഅന അവ്വലുൽ മുസ്ലിമീൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിമുകളിൽ ഒന്നാമതാകുന്നു ഞാൻ. നോക്കൂ, ഈ ആയത്തുകളിൽ പ്രത്യേകമായി അള്ളാഹു പരാമർശിച്ചിരിക്കുന്നു ബലികർമ്മത്തെ കുറിച്ച്. അതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന അഫൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഫസല്ലി ലിറബ്ബിക, നീ നിന്റെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുക. വൻഹർ, അള്ളാഹുവിനു വേണ്ടി നീ ബലിയർപ്പിക്കുക. പണ്ഡിതന്മാർ വിവരിച്ചതുപോലെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന സുപ്രധാനമായ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയുടെ കൂടെ സമ്പത്ത് ഉപയോഗിച്ച് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അള്ളാഹു ചേർത്തി പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ബലികർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ ഊന്നി നമ്മെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നമ്മെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് പറയുകയുണ്ടായി, മൻ കാന ലഹു സഅതുൻ വലം യുദഹി ഫലാ യഖറബന്ന മുസല്ലാന. ആർക്കാണോ കഴിവുണ്ടായിട്ടും അവൻ ഉദഹിയത്ത് അറുക്കാത്തത്, ഫലാ യഖറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. നോക്കൂ, എത്ര കടുത്ത രൂപത്തിലാണ്, എത്ര ശക്തമായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങേയറ്റം മുഅക്കദായ സുന്നത്താണ്, വളരെയധികം പ്രാധാന്യമുള്ള പുണ്യകരമായ ഒരു കാര്യമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് ധാരാളമായി ചെയ്തിരുന്ന അമലാണ് അള്ളാഹുവിന് വേണ്ടി ബലിയർക്കുക എന്നത്. അള്ളാഹുവിന് വേണ്ടി ബലിയർക്കുക എന്നത് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചെയ്ത അമലുകളിലൊന്നാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, അവിടുന്ന് തന്റെ ഹജ്ജിന്റെ സമയത്ത് 100 ഒട്ടകങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കുകയുണ്ടായി. അതിൽ 63 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് അറുത്തു. ബാക്കി എണ്ണം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീന യുദഹി കുല്ല സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കഴിഞ്ഞ 10 വർഷവും അവിടുന്ന് അറവ് നടത്തിയിരുന്നു. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പട്ടിണി കിടന്ന സംഭവങ്ങൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. സാമ്പത്തികമായി അവിടുന്ന് വലിയ ഉയർന്ന സ്ഥിതിയിലായിരുന്നില്ല, എന്നിട്ട് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് നന്നായി ശ്രദ്ധിച്ചിരുന്നു. കാരണം അത് വെറും ഒരു മാംസ വിതരണമല്ല സഹോദര, മറിച്ച് അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്താണ്. റബ്ബിനു വേണ്ടിയാണ് നീ ബലിയറക്കുന്നത്, റബ്ബിനു വേണ്ടിയാണ് നീ ആ മാംസം വിതരണം ചെയ്യുന്നതും ആ ബറക്കത്തുള്ള മാംസം നീ കഴിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ ഉദ്ഹയ്യത്ത് അത് പണം കൊടുത്താൽ മതിയാവുകയില്ല. ഒരാൾ പറയുകയാണ്, ഞാൻ ഈ വർഷം അറക്കുന്നില്ല. എല്ലാവരും അറക്കുന്നുണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ. തന്റെ ചുറ്റും നോക്കി തന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ച് ദീനിലെ നിയമങ്ങളൊക്കെ അവൻ തീരുമാനിച്ചു കളയും. അങ്ങനെയല്ല സഹോദര, മറിച്ച് അള്ളാഹു നിനക്കറിയാത്ത പല ഹിക്മത്തുകളും ഇതിന്റെ പിന്നിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ ഈ ഉദ്ഹയ്യത്തിന് പകരം ഞാനതിന്റെ പണം ഒരു സാധുവിന് ദാനം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല, അത് ഉദ്ഹയ്യത്തിന് പകരമാവുകയില്ല. അത് നീ വേറെ ദാനം ചെയ്തോളൂ, നല്ല കാര്യം തന്നെ. പക്ഷെ ഉദ്ഹയ്യത്ത് അതങ്ങനെ തന്നെ അറുക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ തന്റെ കുടുംബത്തിന് വേണ്ടി അയാൾ അറുത്താൽ ആ കുടുംബത്തിന് മുഴുവൻ അത് മതിയാകും. കുടുംബത്തിലെ എല്ലാവരും അറക്കണം എന്നില്ല. എന്നാൽ എല്ലാവരും അറക്കുകയാണെങ്കിൽ അത് നല്ലത്, കുഴപ്പമൊന്നുമില്ല. ആണും പെണ്ണും എല്ലാം അറക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ അതല്ല ഒരു പുണ്യകർമ്മമായി അവർ ചെയ്യുന്നുവെങ്കിൽ നല്ലത് തന്നെ. എന്നാൽ ഒരാൾ തന്റെ കുടുംബത്തിന് വേണ്ടി അറുത്താൽ അത് മതിയാകുന്നതാണ്. അതിന്റെ സമയം അത് സലാത്തുൽ ഈദ് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ്. അതിനുശേഷം മാത്രമേ അറുക്കാൻ പാടുള്ളൂ, അതിനു മുൻപ് അറുക്കാൻ പാടില്ല. അതുപോലെ അയ്യാമു തശ്രീഖ്, ദുൽഹിജ്ജ 11, 12, 13 ഈ മൂന്ന് ദിവസങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് അറുത്താൽ അത് ശരിയാവും. അറുക്കാൻ നീയത്താക്കിയ ആൾ ദുൽഹിജ്ജ പുലർന്നതു മുതൽ, ദുൽഹിജ്ജ 1 മുതൽ പിന്നെ തന്റെ മുടിയോ നഖമോ തൊലിയോ ഒന്നും മുറിച്ചു കളയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു ദിബ്ഹു യദ്ബഹു ഫഇദ ഉഹില്ല ഹിലാലു ദിൽഹിജ്ജ فلا ياخذن من شعره ولا من اظفاره شيئا حتى يضحي. النبي صلى الله عليه وسلم പറഞ്ഞു, ആരാണോ അർക്കാൻ ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ, ദുൽഹിജ്ജയുടെ ഹിലാൽ കണ്ടതു മുതൽ, ദുൽഹിജ്ജ മാസം പുലർന്നതു മുതൽ, ദുൽഹിജ്ജ മാസം പിറന്നതു മുതൽ എന്ത് ചെയ്യരുത്? മുടിയോ നഖമോ ശരീരത്തിലെ രോമങ്ങളോ നീക്കം ചെയ്യരുത്. അതുപോലെ തൊലിയും പറിച്ചു കളയരുത്. ഏതുവരെ? അറവ് വരേക്കും. തന്റെ വെളിമൃഗത്തെ അറുക്കുന്നത് വരേക്കും അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ അറുക്കുന്നത് തന്റെ കുടുംബത്തിന് മതിയാകും. ആ കുടുംബക്കാരെല്ലാവരും അയാളുടെ അറുക്കുന്ന ആളുടെ ഭാര്യയും മക്കളും അവരൊന്നും മുടിയെടുക്കരുത് നഖമെടുക്കരുത് എന്നില്ല. അറുക്കുന്ന ആൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ, അത് ബാധകമായി വരികയുള്ളൂ. ആടിനെ അറുക്കേണ്ടവർക്ക് അങ്ങനെ അറുക്കാം, എന്നാൽ അതിൽ പങ്കാളികളെ കൂട്ടാൻ പാടില്ല. അത് ഒരാൾക്ക് ഒരാട് മാത്രമേ അറുക്കാൻ പാടുള്ളൂ. ഒട്ടകമോ അതുപോലെ പശുവർഗത്തിൽപ്പെട്ടതോ ആണെങ്കിൽ അതിൽ ഏഴു പേർക്ക് വരെ ഒന്നിൽ പങ്കുചേരാം. എത്രയാണ് അതിന്റെ പ്രായം? ആടാണെങ്കിൽ, ചെമ്മരിയാടാണെങ്കിൽ അതിന് ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും പ്രായമായിരിക്കണം. കോലാടാണെങ്കിൽ 1 വർഷമെങ്കിലും 1 വയസ്സെങ്കിലും തികഞ്ഞിരിക്കണം. ആടിന്റെ പ്രായം അതാണ്. ചെമ്മരിയാടാണെങ്കിൽ 6 മാസമെങ്കിലും തികഞ്ഞിരിക്കണം. കോലാടാണെങ്കിൽ 1 വർഷമെങ്കിലും തികഞ്ഞിരിക്കണം. പശുവർഗത്തിൽ പെട്ടതാണെങ്കിൽ 2 വർഷം തികഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ അറുക്കാൻ പാടുള്ളൂ. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണിതെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവനു വേണ്ടി സാലിഹായ അമലുകൾ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, ഉദ്ഹിയത്തിന് വേണ്ടി നാം അറുക്കുന്ന ബലിമൃഗത്തിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ന്യൂനതകൾ എണ്ണി പറഞ്ഞു. 4 ന്യൂനതകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. അത് ഉള്ള ബലിമൃഗത്തെ അറുക്കാൻ പാടില്ല, അത് ഉദ്ഹിയത്തിന് ശരിയാവുകയില്ല. ഈ 4 ന്യൂനതകൾ ഉള്ള മൃഗമാണെങ്കിൽ പാടില്ല. ഇനി ആ ന്യൂനതകൾ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് തീരെ പാടില്ലല്ലോ. അത് നാം കൃത്യമായി മനസ്സിലാക്കുക. അൽ ബറാ ഇബ്നു ആജിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജൂസു മിന അദ്ദഹായ, ഉദ്ഹിയത്തിൽ ശരിയാവുകയില്ല ഈ 4 ന്യൂനതകളിൽ ഏതെങ്കിലും ഒന്ന് ഉള്ള ബലിമൃഗങ്ങൾ. ഒന്ന് അൽ ഔറാഉ അൽ ബയ്യിനു അവറുഹ, ഒരു കണ്ണിന് കേടുപറ്റിയ മൃഗം, ഒരു കണ്ണ് കാഴ്ചയില്ലാതായിപ്പോയ മൃഗം അതിനറുക്കാൻ പാടില്ല. അപ്പോൾ അതിൽ കൂടുതലുള്ളതാണെങ്കിലോ, 2 കണ്ണും കേടുവന്നതാണെങ്കിലോ, 2 കണ്ണും കാണാത്ത മൃഗമാണെങ്കിലോ തീരെ പാടില്ല, അതിൽ സംശയമില്ല. ഒന്നാമത്തെ ന്യൂനത ഇതാണ്. രണ്ടാമത്തേത് അതുപോലെ അർജാ ഉൽ ബയ്യിനു അറജുഹ, വ്യക്തമായ മുടന്തുള്ള മൃഗം. നേരത്തെ പറഞ്ഞത് എന്താണ്? വ്യക്തമായ കാഴ്ച ഇല്ലാത്ത, ഒരു കണ്ണിന് കാഴ്ച വ്യക്തമായി ഇല്ലാത്ത മൃഗമെന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ, വളരെ നമ്മൾ നോക്കിയാൽ കാണാത്ത രൂപത്തിലല്ല, മറിച്ച് വ്യക്തമായ രൂപത്തിൽ അതിന് ഒരു കണ്ണ് കാണുകയില്ല എന്ന് നമുക്ക് മനസ്സിലായാൽ അതിൽ അറുക്കാൻ പാടില്ല. അതുപോലെ വ്യക്തമായ മുടന്തുള്ള മൃഗത്തെയും അറുക്കാൻ പാടില്ല. എന്താ വ്യക്തമായ മുടന്തെന്നാൽ? അതിന്റെ അതേ പ്രായത്തിലുള്ള, അതിനെപ്പോലെയുള്ള മറ്റു മൃഗങ്ങളുടെ കൂടെ അതുപോലെ നടക്കാൻ അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിനെ അറുക്കാൻ പാടില്ല. മുടന്തുള്ളത് അപ്പൊ തീരെ നടക്കാൻ പറ്റാത്തതാണെങ്കിലോ ഒരിക്കലും പാടില്ല. അതുപോലെ മരിയ വധു അൽബയ്യിനു മറദുഹ, വ്യക്തമായ രോഗമുള്ള ബലിമൃഗം അതിനറുക്കാൻ പാടില്ല. രോഗം പിടിച്ചു എന്ന് നമുക്ക് വ്യക്തമായതിന് അറുക്കാൻ പാടില്ല. അടുത്തത് വൽ അജ്ഫാ ഉല്ലതി ലാ തുംഖി, വൽ അജ്ഫാ ഉല്ലതി ലാ തുംഖി, തീരെ മാംസമില്ലാത്ത, തീരെ മാംസമില്ലാത്ത, മെലിഞ്ഞൊട്ടിയതിനെ, മാംസം വളരാത്ത പ്രകൃതമുള്ള അങ്ങനെയുള്ള ചില മൃഗങ്ങളുണ്ടാകും, അതിന് കഴിക്കാൻ കൊടുത്താലും അത് അതിന് മാംസമുണ്ടാവുകയില്ല. തീരെ മെലിഞ്ഞത് അതിനെ അറുക്കാൻ പാടില്ല. ഈ നാല് ന്യൂനതകൾ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആളുകളിൽ നിന്ന് അവരുടെ എല്ലാവരെയും അറിവ് ഏറ്റെടുത്തിട്ടുള്ള പല ആളുകളും ഉണ്ടാകും. പല നാട്ടിലുള്ള കമ്മിറ്റികൾ പോലെ അവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എല്ലാവരും വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ പണമേൽപ്പിക്കുന്നത്. അവരെന്തിനെങ്കിലും അറുത്ത് കാട്ടിക്കൂട്ടാൻ പാടില്ല. മറിച്ച് ഇതുപോലുള്ള ന്യൂനതകളെ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാട്ടിലെല്ലാവരും ഒരു സാലിഹായ അമലുകൾ ചെയ്യാൻ ഇറങ്ങിയാൽ അത് കച്ചവടമാക്കി മാറ്റുന്ന പല ആളുകളും നാട്ടിലുണ്ടാകും. എല്ലാ അമലുകളുടെ കാര്യവും അങ്ങനെയാണ്. പൈസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാലിഹായ അമൽ ആളുകളൊക്കെ ചെയ്യാൻ ഇറങ്ങിയാൽ അത് പിന്നെ കച്ചവടമാക്കി മാറ്റുന്ന ആളുകൾ പൊതുവെ നമ്മുടെ നാട്ടിൽ കാണും. അതുകൊണ്ട് സഹോദരങ്ങളെ നന്നായി നാം ശ്രദ്ധിക്കുക. അവർ ഇതുപോലുള്ള ന്യൂനതകളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കുകയില്ല. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ന്യൂനതകൾ ഇല്ലാത്തതിനെ മാത്രമേ നാം അറുക്കാൻ പാടുള്ളൂ. എന്നാൽ സഹോദരങ്ങൾ, ഇതല്ലാത്ത ന്യൂനതകൾ, ഇതല്ലാത്ത വേറെ എന്തെങ്കിലും കുറവുകൾ, ഉദാഹരണത്തിന് ശരീരത്തിലെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും പരിക്കോ, വേറെ എന്തെങ്കിലും ഒരു ഒരു കണ്ടാൽ ഒരു മോശമായ കാര്യമോ ഉള്ളതാണെങ്കിൽ അതിനറുക്കാം, കുഴപ്പമില്ല. ഈ നാല് ന്യൂനതയല്ലാത്ത മറ്റുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതിനറുക്കാം. ഉദാഹരണത്തിന് ഒരു കൊമ്പ്, അതിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി, കൊമ്പ് അല്പം പൊട്ടിയിട്ടുണ്ട്, അതിനറുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ന്യൂനതയുമില്ലാത്ത ഭംഗിയുള്ള ഏറ്റവും നല്ലതിന് അറുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഖൈർ എന്നതിൽ സംശയമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭംഗിയുള്ള നല്ലതിനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തിരുന്നത്. അതുകൊണ്ട് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പുള്ള, കറുപ്പും വെള്ളയും കലർന്ന നിറമുള്ള നല്ല രണ്ടാടുകളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തതായി നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അറുക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമനിർദ്ദേശങ്ങളും പെരുന്നാളുമായി ബന്ധപ്പെട്ട കൂടുതൽ അഹ്കാമും ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. ഇതിന്റെ കൂലി മുഴുവനായും, അറുത്തതിന്റെ കൂലി മുഴുവനായും നാം പുറമേക്ക് കൊടുക്കണം. അതിന്റെ തൊലിയോ അതിന്റെ മറ്റു വല്ല ഭാഗങ്ങളുമോ അറവുകാരന് കൂലിയായി കൊടുക്കാൻ പാടില്ലാത്തതാണ്. സഹോദരങ്ങളെ, ഇതുപോലുള്ള എല്ലാ അമലുകളും നാം അള്ളാഹുവിനു വേണ്ടി മാത്രമായി ചെയ്യാൻ നന്നായി ശ്രദ്ധിക്കുക. ഇഖ്ലാസിന്റെ കാര്യം നാം നന്നായി ശ്രദ്ധിക്കുക. കുറെ ആളുകൾ ഒരു അമൽ ചെയ്യുമ്പോൾ അതിലൊക്കെ മത്സരബുദ്ധിയും, നമ്മുടെ മസ്ജിദ് ഇത്ര എണ്ണത്തിന് അറുത്തു, നമ്മൾ ഇത്ര എണ്ണത്തിന് വാങ്ങിയിട്ടുണ്ട്, ഇത്ര എണ്ണത്തിന് കെട്ടിയിട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പോലെയുള്ള സംസാരങ്ങൾ പലരിൽ നിന്നും കാണാറുണ്ട്. സഹോദരങ്ങൾ, ഇതൊന്നും ദീനുമായി ബന്ധപ്പെട്ട് നമുക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലയ്യനാലല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور الله سبحانه وتعالى برنو لن ينال الله لحومها ولا دماؤها الله إليك عند رتم ومامسم ويتغيل ولكن يناله التقوى منكم നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള തഖ്വയാണ് അല്ലാഹുവിലേക്ക് എത്തുക. കദാലിക സഖറഹ ലകും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിറിൽ മുഹ്സിനീൻ. അങ്ങനെ അല്ലാഹു നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് അല്ലാഹുവിനെ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനാൽ നിങ്ങൾ തക്ബീർ മുഴക്കുവാൻ വേണ്ടി, വബശ്ശിറിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക. ആ അറിവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഇൻഷാഅല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സാലിഹായ അമലുകൾ അവനു വേണ്ടി ധാരാളമായി ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ വാക്കിലും പ്രവൃത്തിയിലും റബ്ബ് നമുക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഇഹ്ഫദ് ലിൽ മുസ്ലിമീന ഫീ ബലദിനാ. اللهم احفظ المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. ربنا تقبل منا انك انت السميع العليم. وصلى الله وسلم على نبينا محمد.